കടുത്ത ക്ഷത്രിയ വിരോധിയും മഹാവിഷ്ണുവിന്റെ അവതാരവുമായ ഒരു മുനിശ്രേഷ്ഠനായിരുന്നു പരശുരാമൻ. വളരെ പെട്ടെന്ന് കോപിഷ്ടനാകുന്നത് അദ്ദേഹത്തിന്റെ ഒരു ശീലമായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവന്മാർ വരെ അദ്ദേഹത്തിനോട് വളരെ വിനയപൂർവ്വമായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. ഒരു ബ്രഹ്മചാരിയായ അദ്ദേഹത്തിന് ധാരാളം അത്ഭുത ശക്തികൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ തോൽപ്പിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യം തന്നെയാണ്. കടുത്ത ശിവഭക്തനായ അദ്ദേഹം ഒരിക്കൽ കൈലാസത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. ഒരു കൊടുങ്കാട്ടിൽ വെച്ച് നാരദനെ കാണുകയുണ്ടായി. നാരദൻ ചോദിച്ചു, അല്ലയോ മുനിശ്രേഷ്ഠ, താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്? ആ ചോദ്യം പോലും പരശുരാമന് ഇഷ്ടപ്പെട്ടില്ല. പരശുരാമൻ പറഞ്ഞു, നാരദ, നീ എന്തിനത് ചോദിക്കുന്നു? നീ എന്നെക്കാൾ ശ്രേഷ്ഠനുമല്ല, മഹാനുമല്ല. പിന്നെ നിന്നോട് ഞാൻ എന്തിന് മറുപടി നൽകണം? ഇത് കേട്ട് നാരദൻ മറുപടി പറഞ്ഞു, താങ്കളുടെ അത്രയൊന്നും കഴിവുകൾ എനിക്കില്ല. എന്നാൽ താങ്കൾ എന്നെ ഒരു മകനായി കണ്ടാലും? കോപിഷ്ടനായ പരശുരാമൻ മറുപടി നൽകി, ഹേ നാരദ, ഞാനൊരു ബ്രഹ്മചാരിയാണ്, എനിക്ക് മക്കളില്ല, നീ എന്റെ മകനുമല്ല. തെല്ലും മടിക്കാതെ നാരദൻ പരശുരാമന്റെ പുറകെ കൂടി. വീണ്ടും ചോദ്യങ്ങൾ ആവർത്തിച്ചു. കലി പൂണ്ട പരശുരാമൻ തന്റെ കൈവശമുള്ള മഴുവെടുത്ത് വീശാൻ തയ്യാറെടുത്തു. തൽക്ഷണം തന്നെ തന്നെ ആക്രമിക്കുമെന്ന് ഉറപ്പായതോടുകൂടി നാരദൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ദേഷ്യത്തോടെ പരശുരാമൻ കൈലാസത്തിലേക്ക് വീണ്ടും യാത്ര ആരംഭിച്ചു. അതേസമയം കൈലാസത്തിൽ ശിവഭഗവാൻ ലോകനന്മയ്ക്കായുള്ള കഠിന ധ്യാനത്തിലായിരുന്നു. ഈ സമയം നന്ദിയും കൂട്ടരും ദേവന്റെ അരികിലേക്ക് എത്തി. അവിടെയുണ്ടായിരുന്ന പാർവതി ദേവി തന്റെ ഭർത്താവിനെ ധ്യാനത്തിൽ നിന്നും ഉണർത്തരുതെന്ന് അവരോട് ആവശ്യപ്പെട്ടു. വീണ്ടും ദേവി അവരെ ഓർമ്മിപ്പിച്ചു, മഹാദേവന്റെ ഈ ധ്യാനം ഒരു കാരണത്താലും മുടങ്ങാൻ പാടില്ല. പാർവതി ദേവി ഒരു കാവൽക്കാരനെ ധ്യാന കവാട സമീപം നിർത്തി. അത് മറ്റാരുമായിരുന്നില്ല, പാർവതിപുത്രനായ ഗണേശൻ തന്നെയായിരുന്നു. മനുഷ്യരൂപവും ആനയുടെ തലയുമുള്ള ബുദ്ധിമാനായ ശിവപുത്രന് ധാരാളം അത്ഭുത ശക്തികൾ ഉണ്ടായിരുന്നു. പാർവതി ദേവി ഗണേശനോട് പറഞ്ഞു, ഹേ പുത്ര, ആര് വന്നാലും നിന്റെ പിതാവിന്റെ സമീപത്തേക്ക് കടത്തിവിടരുത്, അദ്ദേഹം വലിയൊരു ധ്യാനത്തിലാണ്. ഗണേശൻ മറുപടി പറഞ്ഞു, ശരി മാതാവേ, ഞാൻ ആരെയും തന്നെ ധ്യാനമേടയിലേക്ക് കടത്തിവിടില്ല. ഈ സമയം നമശിവായ ജപവുമായി പരശുരാമൻ കൈലാസത്തിലെത്തി. അദ്ദേഹം നേരെ മഹാദേവന്റെ ധ്യാന കവാടത്തിന്റെ അരികിലേക്ക് നടന്നു. പരശുരാമനെ കണ്ട ഗണേശൻ തൽക്ഷണം തന്നെ പറഞ്ഞു, നിൽക്കൂ അവിടെ, താങ്കൾ ഇതിനപ്പുറം വരാൻ പാടില്ല, അങ്ങ് അവിടെ നിന്നാലും. ഇത് കേട്ട് കലിപൂണ്ട പരശുരാമൻ ദേഷ്യത്തോടെ അലറി, ഹേ വിചിത്ര ജീവിയെ, എന്റെ ഗുരുവിനെ കാണുന്നതിൽ നിന്ന് വിലക്കാൻ നീ ആര്? ഗണേശൻ പറഞ്ഞു, മുനിവര്യ, താങ്കൾ നിൽക്കുന്ന സ്ഥലം എന്റേതാണ്, അതുകൊണ്ട് തന്നെ താങ്കൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതില്ല. ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം, താങ്കൾ എന്തിനാണ് ഇവിടെ വന്നത്? ഗണേശന്റെ ചോദ്യങ്ങൾ കേട്ട് കോപിഷ്ടനായ പരശുരാമൻ വീണ്ടും ചോദിച്ചു, ഹേ വിചിത്ര പ്രാണിയെ, നിനക്ക് എന്നെ അറിയില്ലേ? ഗണേശൻ പറഞ്ഞു, അകാരണമായി കോപിക്കുന്നവനെയും അഹങ്കാരികളെയും എനിക്കറിയേണ്ടതില്ല. ഞാൻ ശിവന്റെയും പാർവതിയുടെയും പുത്രൻ ഗണേശനാണ്. എന്റെ പിതാവിന്റെ ധ്യാനം മുടക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. താങ്കൾ തിരിച്ചു പോയാലും. കലിപൂണ്ട പരശുരാമൻ പറഞ്ഞു, നീ മനുഷ്യനുമല്ല മൃഗവുമല്ല, നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കും. ഇങ്ങനെ ഒരു വിചിത്ര രൂപമുള്ള ജീവി പാർവതിയുടെയും ശിവന്റെയും പുത്രനായി ജനിക്കില്ല. നിമിഷ നേരത്തിനുള്ളിൽ അതൊരു യുദ്ധമായി മാറി. പരശുരാമൻ തന്റെ കയ്യിലുള്ള അമ്പ് ഗണേശനു നേരെ തൊടുത്തു. പ്രതിരോധത്തിനായി ഗണേശനും അമ്പുകൾ എയ്തു. ഇരുവരും എയ്ത ആയുധങ്ങളെല്ലാം തന്നെ ആകാശത്ത് പൊട്ടിത്തെറിച്ചു. പരശുരാമൻ മനസ്സിൽ മന്ത്രിച്ചു, ഈ ജീവിക്ക് ഇത്ര ശക്തിയോ? പിന്നീട് പല ആയുധങ്ങളും ഇരുവരും പ്രയോഗിച്ചു. അവസാനം പരശുരാമൻ തന്റെ മഴുവെടുത്ത് ഗണേശനെ ആക്രമിച്ചു. ആ മഴുവിന്റെ ശക്തമായ പ്രഹരത്താൽ ഗണേശന്റെ ഒരു പല്ല് നഷ്ടപ്പെട്ടു. ഗണേശൻ അലറിക്കരഞ്ഞു. വിവരമറിഞ്ഞ പാർവതി ദേവി കോപിഷ്ഠയായി. ദേവി പരശുരാമനോട് ചോദിച്ചു, ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മകനെ ആക്രമിച്ചതാര്? ആ കൊഴിഞ്ഞുപോയ പല്ല് ദേവി എടുത്തു. കോപത്തോടെ ദേവി പറഞ്ഞു, എന്റെ മകനെ ഈ നിലയിലാക്കിയവനെ ഞാൻ വെറുതെ വിടില്ല, ഞാൻ ശപിക്കുകയാണ്. ഉടൻ തന്നെ പരശുരാമൻ പറഞ്ഞു, ദേവി ക്ഷമിച്ചാലും, ഇവൻ ദേവിയുടെ മകനാണെന്ന് പറഞ്ഞിട്ടും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല, ദയവായി ക്ഷമിച്ചാലും. ദേവി പറഞ്ഞു, നിങ്ങൾ ക്ഷമ അർഹിക്കുന്നില്ല. വിവരങ്ങൾ അറിഞ്ഞ് മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ദേവി കോപത്താൽ തെറ്റുകൾ ചെയ്യരുത്, പരശുരാമനെ ശപിക്കരുത്. പരശുരാമൻ വീണ്ടും ക്ഷമ പറഞ്ഞു. ദേവി നൽകുന്ന ഏത് ശിക്ഷ വേണമെങ്കിലും ഏറ്റുവാങ്ങാമെന്നും പരശുരാമൻ പറഞ്ഞു. അങ്ങനെ പാർവതി ദേവിയുടെ കോപം ശമിച്ചു. പിന്നീട് ഗണേശൻ പരശുരാമനെ വണങ്ങി. അദ്ദേഹം ഗണേശനെ അനുഗ്രഹിച്ചു. അങ്ങനെ ഗണേശൻ എന്ന ഗണപതി പിന്നീട് ഏകദന്തൻ എന്നും അറിയപ്പെട്ടു.